ശമനത്തിന്റെ വിഷയത്തിൽ എന്ന് പ്രഖ്യാപിച്ച ഉദ്ധരണി വായിക്കാൻ സാധിച്ചു. ഈച്ചയുടെ ശരീരത്തിൽ രോഗാണുക്കളുണ്ട്, രോഗമുണ്ട്, അതിൽ തന്നെ ശിഫയുമുണ്ട്. അതിന് വേണ്ടത് ഈച്ച വെള്ളത്തിൽ ഉണ്ടെങ്കിൽ മുഴുവൻ മുക്കിയെടുത്ത് അതിനെ എടുത്തു കളയുക എന്നുള്ളതാണ്. ശാസ്ത്രീയമായിട്ട് പല വിഷയങ്ങൾ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് അതിനെ മുക്കേണ്ടത്, ഏത് രീതിയിലാണ് ഈച്ച വീത തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ളതായ പഠനങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അതിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല. അപ്പൊ ഇതാണ് ആദിത്യന്റെ മത്തിൽ. അതിൽ കർമ്മശാസ്ത്രപരമായിട്ടൊരു മസാലുണ്ട്. എന്താ കർമ്മശാസ്ത്രപരമായിട്ടുള്ള മസാല? ഒരു ശവം വെള്ളത്തിൽ വീണാൽ ആ വെള്ളം നജസാകുമോ ഇല്ലേ എന്നുള്ളത് അത് നമുക്കറിയണ്ടേ. ഒരു ശവം അത് വെള്ളത്തിൽ വീണ്, അപ്പൊ ആ വെള്ളം നജസാകുമോ ഇല്ലേ, അത് നമ്മൾ ബാധിക്കുന്ന പ്രശ്നമാണ്. എന്തുകൊണ്ട് ആ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, അതുകൊണ്ട് ഉത് ചെയ്യാൻ പറ്റുമോ, നജസായ വെള്ളം കൊണ്ട് ഉത് ചെയ്യാൻ പറ്റുമോ? നജസായ വെള്ളം കൊണ്ട് ഉത് ചെയ്യാൻ പറ്റൂല നമ്മളുടെ മദഹത്തിൽ, നമ്മൾ ദീനിൽ, ഇസ്ലാമിൽ. പക്ഷെ അതുകൊണ്ട് നജസായ വെള്ളം കൊണ്ട് ഒന്ന് ചെയ്യാം എന്ന് പറയുന്ന മദഹബുണ്ട്. അതേതാണെന്ന് അറിയോ? അത് ജാഫരി മദഹബാണ്. നമ്മൾ നേരത്തെ മദഹബുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു മദഹബാണ് ജാഫരി മദഹബ്. ജാഫരി മദഹബ് അത് പിന്നെ ഷിയാക്കളുടെ മദഹബാണ്. ഷിയാക്കൾ ഇസ്ലാശരികൾ അവർക്കുള്ള മദഹബാണ് ജാഫരി മദഹബ്. ആ മദഹബിനെ അവർ ഇമാം ജാഫർ സാദിഖിലേക്കാണ് ചേർക്കുന്നത്. ജാഫർ സാദിഖ് ഒരിക്കലും ആ മദഹബായിട്ട് ബന്ധമുള്ളതല്ല. അദ്ദേഹം നിരപരാധിയാണ്. ഇമാം ജാഫർ സാദിഖ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പണ്ഡിതനാണ്. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ നേതാക്കളിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ഇമാം ജാഫർ സാദിഖ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പേരമക്കളിൽ എണ്ണപ്പെടുന്ന വ്യക്തിയാണ്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേരമക്കളിൽ എന്ന് പറഞ്ഞാല് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി ഉമ്മു ഫർവ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി ഉമ്മു ഫർവയാണ് ഇമാം ജാഫർ സാദിഖിന്റെ അമ്മ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അലി സൈൻ ലാബിദീന്റെ മകൻ മുഹമ്മദുൽ ബാഖിർ കല്യാണം കഴിച്ചത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേരക്കുട്ടി ഉമ്മു ഫർവയാണ്. അപ്പൊ മുഹമ്മദുൽ ബാഖിർ ഉമ്മു ഫർവ ദമ്പതികളുടെ മകനാണ് ആര്? ഇമാം ജാഫർ സാദിഖ്. പറഞ്ഞ മനസ്സിലായ? അപ്പൊ ആ ജാഫർ സാദിഖിലേക്കാണ് ഈ മദ്ഹബ് ചേർക്കപ്പെടുന്നത്. മദ്ഹബ് വേറെ, ജാഫർ സാദിഖ് വേറെ. വെള്ളിയും വെള്ളിക്കോലും തമ്മിലുള്ള ബന്ധം. അപ്പൊ ആ മദ്ഹബിലുള്ളതാണ് നജസായ വെള്ളം ശുദ്ധി വരുത്താൻ ഉപയോഗിക്കുക എന്നുള്ളത്. അത് നമുക്ക് ബാധകല്ല. അപ്പോ നമ്മൾ ഈ ഹദീസിന്റെ മത്തനിൽ നിന്നൊരു മക്കല പഠിക്കുമ്പോൾ അതിൽ വരുന്ന ഭാഗമാണ് ഒരു ശവം മൈത്തത്ത് അത് വെള്ളത്തിൽ വീണാൽ വെള്ളം നജസാകുമോ, വെള്ളം നജസാകുമോ? അതിൽ പണ്ഡിതന്മാർ വീഴുന്ന ശവം അതിനെ രണ്ടാക്കി തിരിച്ചു, രണ്ടാക്കി തിരിച്ചു. ഒന്ന് മാലഹു ഐനുൻ സായില, മാലൈസലഹു ഐനുൻ സായില. ഇതിൽ തിരിഞ്ഞ അല്ലെങ്കിൽ ഒന്നായിട്ട് തിരിയാം എന്നൊക്കെ. ശവം അതിന് മാലഹു ഐനുൻ സായിലത്തുൻ, നരമ്പിൽ രക്തമോടുന്ന ശവങ്ങളുണ്ട് അല്ലെ? നരമ്പിലൂടെ രക്തമോടുന്ന ജീവികൾ ചത്താൽ അത് ആണ് ലഹു ഐനുൻ സായിലത്തുൻ എന്ന് പറയുന്നത്. രക്തമോടുന്ന പിന്നെ ഐനുള്ളത്, ശരീരമുള്ളത്. മാലൈസ ലഹു ഐനുൻ സായിലത്തുൻ, രക്തമോടാത്ത ശരീരമുള്ളത്. രക്തമോടാത്ത ശരീരമുള്ളതിനൊരു ഉദാഹരണം എന്താ? രക്തമോടുന്ന നരമ്പുകളൊന്നും ഇല്ലാത്ത ശരീരമുള്ള ഇതിന് ഉദാഹരണം ആന അല്ല, പിന്നെ ഈച്ച. നമ്മളെ വിഷയം ഈച്ച. അതേപോലെ തേനീച്ച, കൊതുക് അല്ലേ? ഇതിനൊന്നും എന്തില്ല, ഇങ്ങനെ നരമ്പുകളിൽ രക്തമോടുന്ന ഒരു ശരീരമല്ല ഉള്ളത്, ബോഡി അല്ല ഉള്ളത്. അപ്പൊ അതാണ് സായിലത്തല്ലാത്ത അയിനുള്ള ജീവികൾ, അതിന്റെ ശവം. ഇനി മാലഹു ഐനുൻ സായില, രക്തമോടുന്ന ശരീരമുള്ള ശവങ്ങൾ, അതിനുദാഹരണം മറ്റു ജീവികൾ. അപ്പൊ വെള്ളത്തിൽ ശവം വീണാൽ വെള്ളം നജസാകുമോ? അപ്പൊ വീണ ശവത്തെ നോക്കണം. ആ ശവത്തിന് രക്തോട്ടുള്ളതാണത് എങ്കിൽ, അങ്ങനത്തെ ശവം വീണത് വെള്ളത്തെ നജസാക്കിയിട്ടുണ്ട് എങ്കിൽ, വെള്ളത്തെ മാറ്റം വരുത്തിയിട്ടുണ്ട് എങ്കിൽ, ആ വെള്ളം എന്താണ്? നജസാണ്, നജസാണ്. എന്നാൽ ഈച്ച, തേനീച്ച പോലുള്ളതായ ജീവികളാണ് വീണത്, ശവങ്ങളാണ് വീണതെങ്കിൽ അതൊരിക്കലും എന്ത് ചെയ്യില്ല, വെള്ളത്തെ നജസാക്കുകയില്ല. വെള്ളത്തെ നജസാക്കുകയില്ല, കാരണം വെള്ളത്തെ പകർച്ചപ്പെടുത്തുന്ന രീതിയിൽ അതിനെന്തില്ല, ഒരു ബോഡിയില്ല എന്നുള്ളതാണ്. അപ്പോ ഈച്ച വെള്ളത്തിൽ വീണാൽ വെള്ളം നജസാകുമോ? വെള്ളം നജസാകുകയില്ല. അതാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ പറഞ്ഞ ഒരു ഫിഖ്, ഒരു മസാല. മനസ്സിലായോ? ഇതാണ് അപ്പൊ ആ ഹദീസിന്റെ മതിൽ. ഇദാ വഖഅ ദുബാബു ഫീ ഇനാ അഹദികും, നിങ്ങളിൽ ഒരാളുടെ പാത്രത്തിലേക്ക് ഈച്ച വീണാൽ, ദുബാബ് വീണാൽ, ഫല്യഗ്മിസ്ഹു കുല്ലഹു, ആ ഈച്ചയെ അതിൽ അവൻ മുഴുവനായി മുക്കട്ടെ. സുമ്മ, എന്നിട്ട്, ലിയത്രഹു, അവൻ ആ ഈച്ചയെ പുറത്തിടട്ടെ. ഫഇന്ന ഫീ അഹദി ജനാഹൈഹി, കാരണം ഈച്ചയുടെ രണ്ട് ചിറകിൽ ഒന്നിൽ ശിഫാഅൻ, ശമനമുണ്ട്, വഫിൽ ആഖരി ദാഅൻ, മറ്റേതിൽ രോഗവും ഉണ്ട്. ഇതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഈ ഹദീസ് ഇമാം ബുഖാരി സഹീഹിൽ ഉദ്ധരിച്ചതിന്റെ ഒരു റിപ്പോർട്ടാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്, അതിലുള്ള പഠനം. എന്നാൽ ഈ ഹദീസിന്റെ വിഷയത്തിൽ പലരും, ഇസ്ലാമിലേക്ക് ചേർക്കപ്പെടുന്ന പലരും ഹദീസിനെ കൊഞ്ഞനം കുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അബ്വാഉ ഇസ്ലാമിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അബൂറയ്യ എന്ന് പറയുന്ന ഒരു മുസ്ലിം നാമധാരി ഈ ഹദീസിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈച്ച വെള്ളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അത് മുക്കിയെടുത്ത് കുടിക്കണം എന്ന് പറഞ്ഞു, അതൊരു അശാസ്ത്രീയതയായിട്ട്, അതൊരു പഴഞ്ചനായിട്ട് കാണുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം. അതിന്റെ പേരിൽ അബൂഹുറൈറയെ മോശപ്പെടുത്തി സംസാരിക്കുന്ന സ്വഭാവം, മോശപ്പെടുത്തി സംസാരിക്കുന്ന സ്വഭാവം. ഈ ആളുകളുടെ, മോശപ്പെടുത്തുന്ന ആളുകളുടെ വിവരക്കേടും അവരുടെ ഗ്രാഹ്യതയില്ലായ്മയും അവരുടെ ഭംഗത്തരവും കൂടി ഇതിന് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കാൻ ഉപോത്ബലകമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇത് അബൂഹുറൈറയിൽ നിന്ന് മാത്രം റിപ്പോർട്ടാ? അല്ല, അല്ല. കാരണം അബൂഹുറൈറ അല്ലാത്ത സഹാബികൾ അലി, അബൂ സയ്യിദ് അൽ ഖുദ്രി, അനസ് ഇവരിത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെന്തിനാ അബൂഹുറൈറയെ മാത്രം ഇതിന്റെ പേരിൽ കുരിശു കയറ്റുന്നത്? അത് ദുഷ്ടലാക്കാൻ, അത് ശത്രുവിന്റെ ശത്രുതാ പ്രവർത്തനങ്ങൾക്ക് ചില മുസ്ലിം നാമധാരികൾ ഇവിടെ നിന്നുകൊടുക്കാണ്, ഇസ്ലാമിനെ അവർക്ക് ആക്രമിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇത്തരം മുനാഫിഖീങ്ങളെ നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. ഹദീസുകളെ നിഷേധിക്കുന്ന, ഹദീസുകളെ കൊച്ചാക്കുന്ന പല മനുഷ്യന്മാർക്കും പല ഗൂഢലക്ഷ്യങ്ങളുണ്ട്. അവർ ശത്രുവിന്റെ കയ്യിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ആയുധാണ്. അത്തരം വിവരദോഷികളെ നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷിക്കണം. നമ്മളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന പലരിൽ വരെ ചില ആളുകൾ ഇത്തരം ഒരു പെരുമാറ്റങ്ങൾ ഹദീസിന്റെ വിഷയത്തിൽ കേൾക്കുന്നുണ്ട്. അത്തരം ആളുകൾ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം വിവരക്കേട് കൊണ്ടാണ് അവരെന്ത് ചെയ്യണത്, ദീന് വളമ്പണത്. യഥാർത്ഥത്തിൽ പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ളതായ വിവരങ്ങൾ നമുക്ക് ഹദീസുകളെ കുറിച്ച് കിട്ടും. പിന്നെ മാത്രമല്ല, അബൂഹുറൈറയിൽ നിന്ന് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു വ്യക്തിയല്ല, ഒരു താബിഈയല്ല, പിന്നെയോ വേറെയും നാല് പേരുണ്ട്. ഉബൈദ് ബിൻ ഹുനൈനെ പോലെ തന്നെ സയ്യിദ് ബിൻ അബീ സയ്യിദ് അൽ മഖ്ബൂരി, പിന്നെ അബൂ സാലിഹ് സക്വാൻ, അതേപോലെ തന്നെ സുമാമ ബിൻ അബ്ദുള്ള, അതേപോലെ മുഹമ്മദ് ബിൻ സീരീൻ തുടങ്ങിയവർ വേറെയുണ്ട്. അപ്പോ നിങ്ങൾ ആലോചിച്ചു നോക്കി, അബൂഹുറൈറയിൽ നിന്ന്, പിന്നെ ഇത് അബൂഹുറൈറയിൽ നിന്ന് പല റിപ്പോർട്ടുകളിലൂടെയാണ് വന്നിട്ടുള്ളത്. ഒരു റിപ്പോർട്ട്, രണ്ട് റിപ്പോർട്ടല്ല, പിന്നെയോ ചിലർ അതിനെ 40 തരീഖത്തുകളിലേക്ക്, റിപ്പോർട്ടുകളിലേക്ക് ഇതിനെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഇമാം ബുഖാരിയാണ് എന്നുള്ളത് പ്രസിദ്ധമാണ്. ചിലർ ഇമാം ബുഖാരിയെ കൊച്ചാക്കാൻ ഇത് ഉപയോഗപ്പെടുത്തും. യഥാർത്ഥത്തിൽ ഇമാം ബുഖാരി മാത്രം ഇത് റിപ്പോർട്ട് ചെയ്തത് അല്ല, 600,000 ഹദീസുകൾ ഇമാം ബുഖാരി തന്നെ കുറിച്ച് പറഞ്ഞത്. ഞാൻ 100,000 ഹദീസ് സഹീഹായതും 200,000 ഹദീസ് സഹീഹ് അല്ലാത്തതും മനപ്പാടാക്കിയിട്ടുണ്ടെന്നാണ്. ഇമാം ബുഖാരിക്ക് വലിയ ഗ്രാഹ്യതയാണ് മനപ്പാടാക്കാനുള്ള കഴിവുണ്ടായിരുന്നത്. സഹീഹുൽ ബുഖാരി തയ്യാറാക്കിയപ്പോൾ ഇവിടെ സഫർ സാദിഖ് മൗലവി പറഞ്ഞതുപോലെ 600,000 ഹദീസുകൾ, അതിൽ നിന്നാണ് സഹീഹുൽ ബുഖാരിയിലേക്ക് 7,397 ഹദീസുകളെ സെലക്ട് ചെയ്യുന്നത്. ഓരോ ഹദീസിനെയും സഹീഹുൽ ബുഖാരിയിൽ ചേർക്കുമ്പോൾ അദ്ദേഹം ശുദ്ധി വരുത്തി 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. എന്നിട്ട് സഹീഹുൽ ബുഖാരി 7,397 ഹദീസുകൾ കൊണ്ട് ധന്യമാക്കിയ ഇമാം ബുഖാരി അത് കൊണ്ടുപോയിട്ട് കൊടുത്തത് ഇമാം അഹമ്മദ് ബിൻ ഹംബലിനാണ്. അതേപോലെ യഹ്യ ബിനു മഅ്ലീനാണ്, അതേപോലെ അലി ബിനുൽ മദീനിക്കാണ്. ഇതൊന്നും ഏതെങ്കിലും അറബി കോളേജിൽ പഠിച്ച മൗലൈമാരല്ല, ഏതെങ്കിലും ഖുർആൻ സൊസൈറ്റിന്റെ ആളുകളല്ല. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ആരാ? അബൂ സുർആ ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ മകനോട് പറയണം, അബ്ദുള്ളയോട് പറയണം. ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ മകൻ അബ്ദുള്ളയോട് ഇമാം അബൂ സുർആ റാസി പറയാണ്, നിന്റെ വാപ്പ അൽഫ് അൽഫ് ഹദീസ് മനപ്പാടാക്കിയിട്ടുണ്ട്. അൽഫ് അൽഫ് ഹദീസ് എന്നാ 1,000,000 ഹദീസ് എന്ന്. 1,000,000 ഹദീസ് എന്ന് നിങ്ങൾ പറഞ്ഞാല് സഹീഹായതും ദഈഫായതും മൗദൂആയത്, അതേപോലെ തന്നെ സഹാബികളുടെ വാക്കുകൾ, താബിഈങ്ങളുടെ വാക്കുകൾ, ഹദീസിന്റെ ഷറഅ്, ഇതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് എന്ന് പറയുന്നത്. അതിനൊക്കെയാണ് ഹദീസുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ എണ്ണപ്പെരിപ്പം. 1,000,000 ഹദീസ് മനപ്പാടാക്കിയിട്ടുണ്ട് വാപ്പ എന്ന് അബൂ സുറാ റാസി അഹമ്മദ് ബിൻ ഹംബലിനെ കുറിച്ച് അബ്ദുള്ളയോട് പറയുമ്പോ, മകനോട് പറയുമ്പോ എങ്ങനെയാണ് അത് മനപ്പാടാക്കിയെന്ന് ചോദിക്കുമ്പോ ദാക്കിറത്തഹു എന്നാ പറയുന്നത്. ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ ദാക്കിറത്ത്, ദാക്കിറത്ത് ആണല്ല മെമ്മറി പവറാണ്, മെമ്മറി പവറാണ്. ഇന്ന് നമ്മൾ 1,000,000 ഹദീസ് ഉണ്ട് അറിയുമ്പോ നമ്മൾ ആലോചിക്ക കമ്പ്യൂട്ടറിന്റെ ഡിസ്കൊക്കെയാണ്, ഫ്ലാഷ് മെമ്മറി ഒക്കെയാണ്. പക്ഷെ അന്നത്തെ ഡിസ്കാണ് അത്, മഹാന്മാരുടെ ആ അനുഗ്രഹീതമായ തലച്ചോറ്. ഇങ്ങനെയുള്ള ഇമാം അഹമ്മദിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ടാണ് ഇമാം ബുഖാരി കൊടുത്തത്, സഹീഹുൽ ബുഖാരി. അതേപോലെ അലി ഇബ്നുൽ മദീനി, യഹ്യ ബിനു മഅ്ലീൻ, ഇവരൊക്കെ അയിമത്തുകളാണ് ഹദീസിന്റെ വിഷയത്തിൽ. അങ്ങനെ ഈ മൂന്ന് പേരും ഈ സഹീഹുൽ ബുഖാരിയെ പഠിച്ച് അവര് വിധി കൊടുത്ത ഗ്രന്ഥാണ്. സഹീഹാണ് ഇതെല്ലാം എന്ന് വിധി കൊടുത്ത ഗ്രന്ഥാണ് അത്, സഹീഹുൽ ബുഖാരി. ആ സഹീഹുൽ ബുഖാരി എടുത്താണ് ഇന്ന് അറബി കോളേജിൽ നിന്ന് മറ്റും ബിരുദെടുത്ത ആളുകൾ സഹീഹുൽ ബുഖാരി തോട്ടക്കെറിയണം, വലിച്ചെറിയണം എന്ന് പറഞ്ഞിട്ട് അവർ പ്രസംഗിക്കണം. ഒരു തരം കുറച്ച് ചാടലാണത്. പക്ഷെ ഈ സദസ്സിന്റെ മാന്യത ഞാൻ പരിഗണിക്കണം, അത് പ്രയോഗിക്കുന്നത്. അങ്ങനെ പറയുമ്പോ എത്ര നാലോചിച്ചു, അവന് എത്ര വേദനാകരിച്ചാണ്, വേദനാജന്യമാണ് ആ വിഷയം. ആളുകൾ എത്ര നിസ്സംഗതയിൽ നിസ്സാരപ്പെടുത്തിയിട്ടാണ് സംസാരിക്കുന്നത്. അത് അയിമത്തുകൾക്ക് ഒരു ഒരിക്കലും കുറച്ചിലാവൂല. പക്ഷെ ഈ ആളുകൾ അതിനാൽ ചെറുതാവുകയാണ്, അവരുടെ വില ഇടിയുകയാണ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ ഇതിന്റെ പേരിൽ ഇമാം ബുഖാരിയെ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ പേരിൽ മോശമായിട്ട് ആളുകൾ കാണുക എന്നുള്ളതിന് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇമാം ബുഖാരി മാത്രമല്ല ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, നമ്മൾ പറഞ്ഞു. പിന്നെയോ എത്ര പേർ? 25 ഹദീസ് ഗ്രന്ഥങ്ങളിൽ റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസാണ് ഈ ഹദീസ് സുബാർ. അതിൽ പ്രമുഖന്മാർ നമ്മൾ പറഞ്ഞു ഇമാം ബുഖാരി, അതേപോലെ ഇമാം അബൂദാവൂദ് ആ സജസ്താനി, അതേപോലെ അബൂദാവൂദ് തയാലിസി, രണ്ട് അബൂദാവൂദ്മാരുണ്ട്. പിന്നെ ഇമാം അന്നസായി, ഇമാം ഇബ്നു മാജ, അതേപോലെ ഇമാം ഇബ്നു ഹുസൈമ, ഇബ്നു ഹിബ്ബാൻ, ഇമാം അത്തഹാവി, ഇമാം അത്തബറാനി, ഇമാം ഇബ്നുൽ ജാറൂർ, ഇബ്നു സുന്നി, ബൈഹഖി, അതേപോലെ അബ്ദു ബിൻ ഹുമൈദ്, അബു ഉബൈദ്, അബ്ദു ബിൻ ഹുമൈദ്, അബു ഉബൈദ് രണ്ടത്. അതേപോലെ തന്നെ പിന്നെ ബസ്സാർ, ഇങ്ങനെ ധാരാളം ഹദീസ് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. ഇതൊരൊറ്റപ്പെട്ട സംഭവം, സഹീഹുൽ ബുഖാരിയിൽ മാത്രം വന്ന ഒരു സംഭവം, അങ്ങനെ ഒരു ഹദീസല്ല. അവരെല്ലാവരും ഇതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകളായി ഗണിച്ച് ഉൾക്കൊണ്ട് അവരത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ഒരു മഹത്തായ ബൃഹത്തായ ഹദീസാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എടുത്തു വെച്ചത്. നമ്മൾ അതിന്റെ സനദിനെ കുറിച്ച് മനസ്സിലാക്കി, അതിന്റെ മത്തിനെ കുറിച്ചും മനസ്സിലാക്കി. ദിറായത്ത് റിവായത്ത് എന്ന് പറയും, ഇൽമു ദിറായ ഇൽമു റിവായ, ഹദീസിന്റെ സനദിനെ കുറിച്ചുള്ള പഠനം, അതേപോലെ തന്നെ ഹദീസിന്റെ മത്തിനെ കുറിച്ചുള്ള പഠനം, അതിനാണ് ഇൽമു റിവായ ഇൽമു ദിറായ എന്ന് പറയുക. എന്താണ് ഇൽമു ദിറായ, എന്താണ് ഇൽമു റിവായ, അതാണ് നമ്മളിവിടെ പഠിച്ചത്, അതാണ് നമ്മൾ പഠിച്ചത്. എന്താണ് സനദ്, അതാണ് നമ്മൾ ഇതുവരെ കണ്ടത്. എന്താണ് മത്തിന്, അതാണ് നമ്മളിവിടെ ക്ലാസ്സിൽ റസൂലുള്ളാഹിന്റെ തിരുമൊഴിയായിട്ട് പറഞ്ഞത്. റാവിമാരുടെ കുറിച്ചുള്ള പഠനം അതെന്താണ്, അതാണ് ഈ റാവിമാരുടെ പേര്, പിതാവിന്റെ പേര്, അവര് മരിച്ചത്, അവര് ജനിച്ചത്, അവര് ചെന്ന് പാർത്ത സ്ഥലം, അവരൊരു കാലത്ത് അടിമകളായിരുന്നെങ്കിൽ അടിമകളായിരുന്നു, പിന്നീട് അവർ മോചിപ്പിക്കപ്പെട്ടവരാണ്, അവർ ഇന്ന ഗോത്രം മോചിപ്പിച്ച അടിമകളാണ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ അവരെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ. പിന്നെ അവർ ഏത് തുടക്കക്കാരാണ് അത് പറഞ്ഞു. അവരെ കുറിച്ച് അയിമത്തുകൾ നൽകിയ സാക്ഷ്യം എന്താണ്, അതാണ് ഷിഖത്തുൽ സബത്ത്, ഷിഖത്ത് എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. ഈ വിഷയങ്ങൾ പറയുന്നതിനാണ് എന്ത് പറയാ, ഇൽമുർ റിജാൽ, സനദിനെ കുറിച്ചുള്ള പഠനം എന്നൊക്കെ നമ്മൾ പറയും. പിന്നെ ഹദീസിന്റെ സനദ് നമ്മൾ കണ്ട്, 240 ഹുതൈബ മരണപ്പെട്ട്, 180 ഇസ്മായിൽ ബിൻ ജാഫർ മരണപ്പെട്ട്, ഉത്ബ ഇബ്നു മുസ്ലിം 140, ഉബൈദ ഇബ്നു ഹുനൈൻ 104, അബു ഹുറൈറ 58. അപ്പൊ ഇവരെ കന്യോനം കണ്ടുമുട്ടുവാൻ തരമുള്ള രീതിയിൽ ജീവിച്ചവർ. അതുകൊണ്ട് തന്നെ ഇതിൽ കണ്ണി മുറിയുന്ന പ്രശ്നമല്ല, പിന്നെ ഒരാൾ നേരിട്ട് ജീവിച്ചിരിപ്പുള്ള ആളോട് പറഞ്ഞതാണ്. ഇങ്ങനെ പറയുന്നതിനാണ് എന്ന് പറയാം ഇത്തിസാലു സനദ് എന്ന് പറയാം. ഇത്തിസാലു സനദ്, സനദ് ചേർന്നത് എന്ന് പറയും. ഹദീസ് സഹീഹാകാൻ എന്ത് വേണം? സനദ് ചേരണം. പിന്നെ റാവിമാർ അവര് വബത്തുള്ളവരായിരിക്കണം, ഷിഫുള്ളവരായിരിക്കണം, അവര് അതിലായിരിക്കണം. അതിലെന്ന് പറഞ്ഞാൽ ധർമ്മനിഷ്ഠമുള്ള ജീവിതം നയിച്ചവരായിരിക്കണം. അത് മനസ്സിലാക്കാൻ ഇവരെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഖുതൈബയെ കുറിച്ച് ഇബ്നു ഹജർ, ഇബ്നു ഹജറൊക്കെ വിധി പറയാൻ ആളുകളെ കുറിച്ച് പഠനം നടത്തി വിധി പറയാൻ യോഗ്യനായ പണ്ഡിതനാണ്. അതുകൊണ്ട് തന്നെ ഇബ്നു ഹജർ പറഞ്ഞു ഖുതൈബ വിശ്വസ്തനാണ്, സിക്കത്തുൽ സബ്താണ്. ഇസ്മായിൽ ഇബ്നു ജാഫർ വിശ്വസ്തനാണ്, അതേപോലെ ഉത്ബത്ത് ഇബ്നു മുസ്ലിം വിശ്വസ്തനാണ്, ഉബൈദ് ഇബ്നു ഹുനൈൻ വിശ്വസ്തനാണ്. സഹാബിക്ക് ആ വിധി പറയേണ്ട കാര്യമില്ല, സഹാബി അതാണ്. അപ്പൊ വിശ്വസ്തന്മാരായ പ്രബലരായ റാവിമാരാണ് അവിടെ ഉള്ളത്, ഈ സനദിലുള്ളത്. അതുകൊണ്ട് തന്നെ ഹദീസ് സഹിയാകാനുള്ള രണ്ടാമത്തെ യോഗ്യത അവിടായി. സനദ് ചേർന്നു വന്നു, സനദിലുള്ള ആളുകൾ നമ്പർ വൺ എന്ന് പറയില്ല. ഓക്കെ, പിന്നെ അവർ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടിൽ അതിൽ വിശ്വസ്തരായ റാവിമാർക്ക് എതിരിലുള്ളതില്ല, പിന്നെ ഒറ്റപ്പെട്ട അഭിപ്രായവുമല്ല. പിന്നെയോ അത് സർവാംഗീകൃതമായിട്ടുള്ള ആശയമുള്ള ഹദീസുമാണ്. ബൈക്കൂനി സഹീഹായ ഹദീസിന്റെ താരിഫ് പറഞ്ഞപ്പോ, നിർവചനം പറഞ്ഞപ്പോ, ഒരു ഹദീസ് സഹീഹാകാൻ അതിന്റെ സനദ് ചേരണം, റിപ്പോർട്ടകന്മാർ വിശ്വസ്തരായിരിക്കണം, മനഃപ്പാഠമുള്ളവരായിരിക്കണം, അതിൽ ന്യൂനതയുണ്ടാകാൻ പാടുള്ളതല്ല, വിശ്വസ്തന്മാർക്കെതിരിൽ റിപ്പോർട്ട് ചെയ്യാനും പാടുള്ളതല്ല എന്നാണ്. അപ്പൊ ഈ പറഞ്ഞ നിബന്ധനകളെല്ലാം ഒത്ത ഹദീസാണ് ഇത്, ഈ ഹദീസ്. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ എന്താ പറയാ, ഹദീസ് സഹീഹ് എന്ന് പറയും, സഹീഹ് എന്ന് പറയും. ഈ സഹീഹ് എന്നുള്ളത് സനദിനെ കുറിച്ച് പറയുമ്പോ അത് പറയുന്ന ശാസ്ത്രത്തിന് പറയുന്ന പേരാണ് ഇൽമുൽ മുസ്തലഹ്. ഇൽമുൽ മുസ്തലഹ്, ഉസൂലുൽ ഹദീസ്. ഉസൂലുൽ ഹദീസ്, ഹദീസിന്റെ നിദാന ശാസ്ത്രം, ഹദീസിന്റെ നിദാന ശാസ്ത്രം. അപ്പൊ ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നമ്മൾ എന്തുകൂടി പഠിച്ചു, എന്താണ് ഉസൂൽ ഹദീസ്, എന്താണ് ഇൽമുൽ റിജാൽ അല്ലെങ്കിൽ ജർഹ് വത്തഅദി തുടങ്ങിയ ആ വിജ്ഞാന ശാഖകൾ എന്ത് എന്നുള്ളത് മൊത്തത്തിൽ മനസ്സിലാക്കി. അതൊക്കെ ഓരോ വിഷയങ്ങളാണ്, പക്ഷേ എങ്കിലും മൊത്തത്തിൽ ചില കാര്യങ്ങൾ പഠിക്കാനും പറയാനും നമുക്ക് പറ്റുള്ളൂ. ഇതാണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഈ ഒരു വിഷയത്തിൽ അവതരിപ്പിക്കാനുള്ള എന്റെ അടുക്കലുള്ള കാര്യങ്ങൾ. ഈ ഹദീസിന്റെ സനദിൽ മൂന്ന് മദനിമാരെ കുറിച്ച് പറഞ്ഞു. ഇസ്മായിൽ ഇബ്നു ജാഫർ മദനിയാണ്, അതേപോലെ തന്നെ ഉത്ബ ഇബ്നു മുസ്ലിം മദനിയാണ്, അതേപോലെ ഉബൈദ് ഇബ്നു ഹുനൈൻ മദനിയാണ്, അതേസമയം ഖുതൈബ ഇബ്നു സഈദ് സഖഫിയാണ്, അൽബലഖി അൽബൽഖാനിയാണ്. അപ്പോ ഇവരെങ്ങനെ കണ്ടുമുട്ടുകയാണ്? സമകാലീനരാണ്. പിന്നെ ഒരാൾ മദനി എന്ന് പറഞ്ഞാൽ അയാൾ മദീനത്ത് മാത്രം പാർത്തവൻ എന്ന അർത്ഥത്തില്ല, മദീനത്ത് അയാൾ ഇറങ്ങി പാർത്തവൻ എന്നാണ്. ഹദീസുകൾ സമകാലീനർ സമകാലീനരിൽ നിന്ന് ഉദ്ധരിക്കുമ്പോ ഒരാൾക്ക് കുടിയിൽ വന്നിട്ട് പറഞ്ഞു കൊടുക്കല്ല, പെരിയിൽ വന്ന് പറഞ്ഞു കൊടുക്കണല്ല, അയാളിങ്ങനെ ഇരിക്കും. ഇന്ദ്രത്തിന് ഹദീസിനാണ് മറ്റാൾ വന്നിട്ട് പറഞ്ഞു തരുന്നതല്ല. പിന്നെയോ ഹദീസ് തേടിയുള്ള യാത്രയാണ്, ഹദീസ് തേടിയുള്ള യാത്രയാണ്. ഞാൻ ഇന്നലെ ഇബ്നു അബി ഹാത്തിമിന്റെ ചരിത്രം പറഞ്ഞപ്പോ അദ്ദേഹം 20-ാമത്തെ വയസ്സിലാണ് ഹദീസ് അന്വേഷിച്ച് യാത്ര പോയിരുന്നത്, ഹദീസ് അന്വേഷിച്ച് യാത്ര. അപ്പോ എങ്ങനെ ഹദീസ് കിട്ടുക എന്നുള്ളത് ആ യാത്ര നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇബ്നു അബി ഹാത്തിമിന്റെ 20-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഹദീസ് അന്വേഷിച്ചുള്ള യാത്രയാണ്, ഹദീസ് പഠിക്കാനുള്ള യാത്രയാണ്. ബഹ്റൈനിൽ നിന്ന് യാത്ര തുടങ്ങി, കാൽനടയായിട്ടാണ് പോണത്. 7 വർഷം നീണ്ടു നിൽക്കുന്ന യാത്രയാണ്, 7 വർഷം നീണ്ടു നിൽക്കുന്ന നീണ്ട യാത്ര. അപ്പോ ബഹ്റൈനിൽ നിന്ന് ഈജിപ്തിലേക്ക് പോയി, ഈജിപ്തിൽ നിന്ന് റംലയിലേക്ക് പോയി, സിറിയയിലുള്ള റംലയിലേക്ക് പോയി, അവിടെ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് ഫലസ്തീനിലെ. അക്കലാനിലേക്ക്, തബരിയയിലേക്ക്, ഇതൊക്കെ സിയാറത്ത് ടൂറ അല്ല, ഇത് ഹദീസ് പഠിക്കാനുള്ള യാത്രയാണ്. അല്ലാതെ സിയാറത്ത് ടൂറോ അല്ലെങ്കിൽ ടൂറിസത്തിന്റെ വകുപ്പിലുള്ള യാത്രയല്ല ഇത്. ഹദീസ് അവിടൊക്കെ ഹദീസ് പണ്ഡിതന്മാരുണ്ട്, ഓരോ ദിവസം പഠിക്കാൻ പോവുകയാണ്. റംലയിലെത്തിയിട്ട് മൂന്ന് സ്ഥലങ്ങളിലേക്ക് അവിടെ പോവാണ്, തബരിയയിലേക്ക്, ബൈത്തുൽ മഖ്ദിസിലേക്ക്, അക്കരാനിലേക്ക്. എന്നിട്ട് തബരിയയിൽ നിന്ന് വീണ്ടും അദ്ദേഹം പിന്നീട് പിന്നെ തബരിയയിൽ നിന്ന് ബഗ്ദാദിലേക്ക്, അന്താഖിയയിലേക്ക്, പിന്നെ ഹിംസിലേക്ക്, തർസൂസിലേക്ക്. ഇതൊക്കെ ഓരോ നാടുകളാണ് അവിടേക്ക് യാത്ര പോകാൻ. പിന്നീട് തർസൂസിൽ നിന്ന് അദ്ദേഹം പിന്നെ ഹിംസിലേക്ക് വീണ്ടും മടങ്ങുകയാണ്, കാരണം അബുൽ യമാനിൽ നിന്നുള്ള ഹദീസ് അവിടെ ഉണ്ട് എന്നാണ്. അപ്പൊ വീണ്ടും വന്ന നാട്ടിൽ തന്നെ തിരിച്ചു പോകാൻ. ഹിംസിൽ നിന്ന് പിന്നീട് അദ്ദേഹം നാബിൽസിലേക്ക്, നാബിൽസിൽ നിന്ന് റക്കയിലേക്ക്, റക്കയിൽ നിന്ന് പിന്നീട് അദ്ദേഹം ബഗ്ദാദിലേക്ക് മടങ്ങി, ബഗ്ദാദിൽ നിന്ന് അദ്ദേഹം പിന്നെ മക്കയിലേക്ക് പോയി. അങ്ങനെ ഈ യാത്രക്കൊടുവിൽ മക്കയിലെത്തിയപ്പോ അദ്ദേഹം മക്കയിൽ നിന്ന് ആദ്യ കാലത്ത് കണ്ടിരുന്ന ഉസ്താദ് അപ്പോ ഒരു വ്യക്തി അദ്ദേഹം മരിച്ചു പോയിരുന്നു എന്ന് രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം ചെയ്ത യാത്രയെക്കുറിച്ച് പറയുന്ന 7 വർഷം യാത്ര കാൽനടയായിട്ട്, അതിനിടയിൽ ഫുറാത്തിൽ, ഫുറാത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഫുറാത്ത് ടൈഗ്രീസ് നദി, അതിൽ മുറിച്ചു കടക്കാനുള്ള ഒരു ബോട്ട് യാത്ര നടത്തി എന്നുള്ളതല്ലാതെ ബാക്കിയൊക്കെ അദ്ദേഹം കാൽനടയായിട്ടാണ് യാത്ര പോണത്. അപ്പോ ഒരു മദനിയാണെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ബലഹിയെ കണ്ടുമുട്ടുക എന്നുള്ളത്, അത് ഹദീസ് പഠനത്തിന്റെ ആ യാത്രയുമായി ബന്ധപ്പെട്ടവരുടെ ചരിത്രം വായിച്ചിട്ടെങ്കിൽ ശരിക്ക് നമുക്ക് ബോധ്യപ്പെടും. ഇമാം ബുഖാരി, അദ്ദേഹം ബുഖാറക്കാരനാണ്, അദ്ദേഹം ഹിജാസിലെത്തി. ഹിജാസിൽ നിന്ന് മക്ക, മദീന, ഫാണിഫ് അതേപോലെ തന്നെ വിവിധ നാടുകളിൽ കറങ്ങി സഞ്ചരിച്ചാണ് അദ്ദേഹം ഹദീസുകളെ ശേഖരിക്കുകയും പഠനം നടത്തുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ക്ഷിപ്രസാധ്യമായ വിഷയമാണ് ഹദീസ് പണ്ഡിതന്മാരെ സംബന്ധിച്ച്. ഹദ്ദസന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹദീസിന്റെ പിന്നെ സീഗയിൽ ഒരു സീഗയാണ്. അന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതും അംഗീകൃതമായിട്ടുള്ള ഒരു സീഗയാണ്. ഒരു റാവി അയാളെ തൊട്ട് ഉദ്ധരിച്ചു എന്ന് പറയലും ഹദീസ് പണ്ഡിതൻ പറയണേ. ഇമാം ബുഖാരി പറയാനല്ലോ നമ്മോട് പറഞ്ഞു എന്ന ഹദ്ദസന എന്നുണ്ട്. ചിലർ ഹദ്ദസനി എന്ന് പറയും, ചിലർ അംബഅന എന്ന് പറയും, അങ്ങനെ അഖ്ബറന എന്ന് പറയും, അല്ലെങ്കിൽ അഖ്ബറനി എന്ന് പറയും. അതേപോലെ അൻ എന്നും പ്രയോഗിക്കും, അൻ ഫുലാൻ, അൻ ഫുലാൻ എന്ന് പറയും. പക്ഷേ അൻ അൻ എന്ന് ഉദ്ധരിച്ചിട്ട് ചില റാവിമാരുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് എങ്കിൽ ഇന്നയാളുടെ അന്നാനത്ത് സ്വീകരിക്കാൻ പാടില്ല. മൊനാനത്തായിട്ടുള്ള റാവിമാർ ചിലരുടേത് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷെ അത് ആ റാവിമാർക്കനുസരിച്ചാണ് തള്ളുക. പക്ഷെ ഇവിടെ വിശ്വസ്തരായ റാവിമാരാണ്, അങ്ങനെ പ്രശ്നമുള്ള റാവിമാരല്ല. മുതവാത്തിറിനെ കുറിച്ചും ഖബറാഹാദിനെ കുറിച്ചുമാണ് ചോദ്യം. എന്താ മുതവാത്തിർ, എന്താ ഖബറാഹാദ്? മുതവാത്തിർ എന്ന് പറഞ്ഞാൽ ധാരാളം റാവിമാർ കളവിലൊക്കാൻ സാധ്യതയില്ലാത്ത വിധം, കളവ് പറയുന്നതിന് ഒക്കാൻ സാധ്യതയില്ലാത്ത വിധം ധാരാളം റിപ്പോർട്ടന്മാർ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യലാണ്. ഞങ്ങൾ കേട്ടു, ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്യും? തങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ അവർ അവതരിപ്പിക്കും. ആ റാവിമാരെ നോക്കുകയാണെങ്കിൽ അവർ ഉദ്ധരിക്കുന്ന ഹദീസ് ധാരാളം റാവിമാർ റിപ്പോർട്ട് ചെയ്തിരിക്കും. ആ റിപ്പോർട്ടർമാർ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും കളവിലൊക്കാൻ ഒന്നിക്കാൻ കഴിയാത്ത വിധം പരന്നിട്ട് വ്യാപകമായിട്ട് യഥേഷ്ടമാണ്. അങ്ങനെയുള്ള ഹദീസുകൾക്കാണെന്ന് പറയാം മുത്തവാത്തിറായ ഹദീസ് എന്ന് പറയും. ഇപ്പൊ മൻ കദബാലെ ഇന്നമൽ അമാല് ബിന്നിയാത്ത് എന്ന് പറയുന്ന ഹദീസ്, ഇന്നമൽ അമാല് ബിന്നിയാത്ത്. ആ ഹദീസിന്റെ അവസ്ഥ എന്താ? സഹീഹുൽ ബുഖാരിയിൽ 1 ഹദീസാണ്. ആ ഹദീസ് ധാരാളം ആളുകൾ അതിന്റെ സാക്ഷികളാണ്, അതിന്റെ റാവിമാരാണ്. മുത്തവാത്തിറായ ഹദീസ്, മുത്തവാത്തിർ 2 രീതിയിലുണ്ട്. ഒന്ന് മുത്തവാത്തിർ ലഫ്ദി, ലഫ്ദി, മറ്റൊന്ന് മുത്തവാത്തിർ മാനവി. മുത്തവാത്തിർ ലഫ്ദി എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ ഉള്ളടക്കവും പദപ്രയോഗവും ആശയവും ഒന്നിച്ച് മുത്തവാത്തിറാകുക. ഇപ്പൊ ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇമ്മാ നവാ എന്നുള്ള ഹദീസ് ഉണ്ടല്ലോ, അതിന്റെ ആ ഹദീസിനുള്ള പൂ നോക്കി നിങ്ങൾ അതിന്റെ പദപ്രയോഗം, ആ പദം ബാഹ്യമായിട്ടുള്ള ആ പ്രയോഗവും അതിന്റെ ആശയവും ഒരുപോലെ മുത്തവാത്തിരാണ്, ഒരുപോലെ മുത്തവാത്തിരാണ്, പദവും അതിന്റെ അർത്ഥവും ഒന്നിച്ച്. അതിനാണ് മുത്തവാത്തിർ ലഫ്ളി മാനവി എന്ന് പറയുന്നത്. എന്നാൽ ചില ഹദീസുകൾ ആശയത്തിൽ ഒരുമ ഉണ്ടാകും, പക്ഷെ പദപ്രയോഗങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും, പദപ്രയോഗങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും. ഇപ്പോ മൻ ബനാലില്ലാഹി ബൈതൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, മൻ ബനാലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അള്ളാഹുവിനൊരു വീടൊരാൾ പണിതാൽ, അള്ളാഹുവിനൊരാൾ ഒരു പള്ളിയെ പണിതാൽ, അയാൾക്ക് വേണ്ടി അള്ളാഹു സ്വർഗത്തിലൊരു വീട് പണിയും എന്നാണ് അതിന്റെ ആശയം. അതിന്റെ പദപ്രയോഗം വ്യത്യസ്തമാണ്. മൻ ബനാലില്ലാഹി ബൈതൻ, മൻ ബനാലില്ലാഹി മസ്ജിദൻ, ചില റിപ്പോർട്ടിൽ മൻ ബനാലില്ലാഹി മസ്ജിദൻ കമഫ്ഹസി തൈർ, ഒരു പക്ഷിക്കൂടിന്റെ വലിപ്പത്തിൽ ഒരു പള്ളി നിർമ്മിച്ചാൽ, പക്ഷിക്കൂടിന്റെ വലിപ്പത്തിലെങ്കിലും ഒരു പള്ളി നിർമ്മിച്ചാൽ, ഇങ്ങനെ അയാൾക്ക് സ്വർഗത്തിൽ ഒരു വീട് പണിയുന്നതാണ്. ഇങ്ങനെ പദപ്രയോഗങ്ങളിൽ വ്യത്യാസം, പക്ഷെ ആശയം എന്താ? ആശയം നോക്കിയാൽ അള്ളാഹിന്റെ മാർഗത്തിൽ ഒരാൾ ഒരു പള്ളി നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യും? അള്ളാഹു ഒരു സ്വർഗത്തിലൊരു വീട് പണിയും എന്നുള്ളതാണ്. അപ്പോ ആശയത്തിൽ പൊരുത്തുണ്ട്. എല്ലാ റായിമാരുടെയും റിപ്പോർട്ട് നോക്കിയാൽ ഒരാശയാണ്, പക്ഷെ പദപ്രയോഗങ്ങളിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ഇതാണ് തവാത്തർ എന്ന് പറയാം, തവാത്തർ മാനവി എന്ന് പറയാം, തവാത്തർ മുത്തവാത്തർ മാനവി എന്ന് പറയാം. അങ്ങനെ മുത്തവാത്തർ രണ്ടുണ്ട്. ഇനി ഖബറാഹാദ് എന്ന് പറഞ്ഞാൽ എന്താ? ഖബറാഹാദ് എന്ന് പറഞ്ഞാൽ മാ ഹലൽ മുത്തവാത്തർ, മുത്തവാത്തർ അല്ലാത്തതൊക്കെ ഖബറാഹാദ്. ഈ സ്വഭാവം ഇല്ലാത്ത ഹദീസുകളൊക്കെ എന്താണ്? ഖബറാഹാദാണ്. ഒറ്റപ്പെട്ട റാവി എന്നല്ല അതിന്റെ അർത്ഥം, അത് തെറ്റാണത്. ഒറ്റപ്പെട്ട റാവി റിപ്പോർട്ട് ചെയ്തത് എന്നുള്ളതല്ല, അത് തെറ്റാണ്. ആ അർത്ഥം തെറ്റായ അർത്ഥം. എന്താ ഖബറാഹാദ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എങ്ങനെ പറയാം നമ്മളതിന്? ഖബറാഹാദ് പറഞ്ഞാൽ എന്താ? മുത്തവാത്തർ അല്ലാത്ത ഹദീസൊക്കെ എന്താണ്? ഖബറാഹാദ്. മാ ഹലൽ മുത്തവാത്തർ, മാ അദൽ മുത്തവാത്തർ, മുത്തവാത്തർ അല്ലാത്തതൊക്കെ ഖബറാഹാദ്. ഒറ്റപ്പെട്ട റാവി എന്ന് അർത്ഥം പറഞ്ഞിട്ടെങ്കിൽ ഇത് മഹാ തെറ്റാണ്. കാരണം ചിലപ്പോ ചില ഹദീസിന്റെ ലഫ്ദുകളിൽ ഒരു റാവി ഒറ്റപ്പെട്ടു എന്ന് വരും, പക്ഷെ അത് മുത്തവാത്തറായിരിക്കും. അതിന് ഉദാഹരണമാണ് ഉമർ റളിയല്ലാഹുവിന്റെ ഹദീസ് നമ്മൾ കേട്ടത്, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്നുള്ള ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒറ്റ സഹാബിയ ആരാണത്? ഉമർ റളിയല്ലാഹുവിനും. ഉമർ റളിയല്ലാഹുവിനും മദീനത്തെ മിമ്പറിൽ വെച്ചിട്ടാണ് ആ ഹദീസ് പറയുന്നത്. പക്ഷെ ഹദീസ് മുത്തവാത്തിറ, സഹീഹുൽ ബുഖാരിയിൽ ഒന്നാമത് കൊടുത്ത ആ ഹദീസ്. അപ്പോ പിന്നെ ഒറ്റപ്പെട്ട റാവിയുള്ള ഹദീസ് എന്നല്ല, മുത്തവാത്തിറല്ലാത്ത ഹദീസൊക്കെ ഇവന്താണ് ഖബറാഹാദാണ്. ഖബറാഹാദ് തെളിവാണോ? സഹിഹായി വന്നിട്ടുണ്ടെങ്കിൽ തെളിവാണ്. അതിന്റെ സനദിനെ കുറിച്ച് നോക്കും, എന്നിട്ട് സനദിൽ റാവിമാർ വിശ്വസ്തരാണ് എങ്കിൽ, സനദിൽ കുഴപ്പമില്ല എങ്കിൽ ഹദീസ് സഹിഹാണ്. ചിലർ പറഞ്ഞ ഖബറാഹാദ് മതത്തിൽ തെളിവല്ലാത്ത എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു, അവരാണ് ദീനിനെ പൗതിയാക്കി തണ്ടം കണ്ടെന്നുണ്ടാക്കിയിട്ട്. ഖബറാഹാദ് തെളിവല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാം ദീനിൽ പലതും ഇല്ലാതാവും. ഇസ്ലാമിൽ വിശ്വാസപരമായ കാര്യങ്ങൾ വരെ പലതും അവർക്ക് തള്ളേണ്ടി വരും. ഖിയാമത്ത് നാളിന്റെ അലാമത്തുകളായിട്ട് റസൂലിനെ പഠിപ്പിച്ച ഹദീസുകളൊക്കെ, ആശയങ്ങളൊക്കെ ഹദീസുകളിലുള്ളത്, അതൊക്കെ ഖബറാഹാദാണ്. അതേപോലെ തന്നെ അന്ത്യനാളിന്റെ സംഭവ്യതയുമായി ബന്ധപ്പെട്ട്, സ്വർഗവുമായി ബന്ധപ്പെട്ട്, നരകവുമായി ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങൾ വിശ്വാസപരമായിട്ടുണ്ട്, അതേപോലെ കർമ്മപരമായിട്ടുണ്ട്. ഖബറാഹാദിന് ഇങ്ങനെ ഒരർത്ഥം കൊടുത്തിട്ട് ഖബറാഹാദ് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞെങ്കിൽ ദീന് പകുതിയിൽ മുക്കാലും, പകുതി മുക്കാലും ഒരാൾ തള്ളുക എന്നുള്ളതായിരിക്കും അതിന്റെ ഫലം. അപ്പൊ അതാണ് ആ സഹോദരനുടെ ഇതിലെ ആ വിഷയത്തിൽ പറയാനുള്ളത്. നിർത്തന്റെ ടൈമായി, കുറേ സമയമായി. ചില ഹദീസുകൾ നിവേദനം ചെയ്തെടുത്ത് സഹീഹ് മുഖ്തസറു മുസ്ലിം എന്ന് കാണുന്നു. ഇതും സഹീഹ് മുസ്ലിം തമ്മിലുള്ള വ്യത്യാസം എന്ത്? ജമീൽ, നല്ല ജോലി. പിന്നെ ചില പണ്ഡിതന്മാർ എന്ത് ചെയ്യും? സഹീഹ് മുസ്ലിം, സഹീഹുൽ ബുഖാരി ഈ ഹദീസ് ഗ്രന്ഥങ്ങളെ ഇഖ്തിസാർ ചെയ്യും, ചുരുക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ സഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരി തന്നെയും 600,000 ഹദീസുകളിൽ നിന്നാണ് 7,397 ഹദീസുകളെ എടുത്തിട്ട് ക്രോഡീകരിക്കുന്നത്. ഈ 7,397 ഹദീസുകളിൽ കുറെ ആവർത്തനമുണ്ട്. ആവർത്തനം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ എത്രയുള്ളൂ? 2,602 ഹദീസുകളാണ് ആവർത്തനം ഇല്ലാതുള്ളത്. അപ്പൊരാളെന്ത് ചെയ്തു സഹീൽ ബുഖാരിയിൽ ആവർത്തനം ഒഴിവാക്കിയിട്ട് ഈ 2602 ഹദീസുകളെ ക്രോഡീകരിച്ചാൽ അത് മുഖ്തസറാണ്. ആ പരിഗണന മുഖ്തസർ എന്നാല് സംശീകരിക്കുക അല്ലെങ്കിൽ ഷോർട്ടാക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. മനസ്സിലായി? ഇങ്ങനെ പണ്ഡിതന്മാർ ചെയ്യും. ചിലരെന്ത് ചെയ്യും, സനദുകളെ എടുക്കാതെ റാവിന്റെ പേര് കൊടുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതനുസരിച്ച് അങ്ങനെ ഇഖ്തിസാറ് ചെയ്യും. ഇമാം സുബൈദിയെ പോലുള്ളതായ പണ്ഡിതന്മാർ എങ്ങനെ മുഖ്തസറായിട്ട് ഇത് ഹദീസ് ഗ്രന്ഥങ്ങളെ പിന്നെ ഇഖ്തിസാർ ചെയ്ത പണ്ഡിതന്മാരിൽ പെട്ടവരാണ്. അതുകൊണ്ടാണ് മുഖ്തസിറു സഹീഹുൽ ബുഖാരി, മുഖ്തസിറു സഹീഹു മുസ്ലിം എന്നൊക്കെ പേരിലെ ഗ്രന്ഥങ്ങൾ. അതിൽ അതാണ് അതിൽ ആ പിന്നെ അവർ മനസ്സിലാക്കേണ്ട ചോദ്യം തന്നാൽ മനസ്സിലാക്കേണ്ടത്. സലാത്തുൽ ഇഷ്റാഖ് ഒരു പിന്നെ ഹജ്ജിന്റെ പ്രതിഫലം നൽകുന്ന ഹദീസ്, ഹദീസ് സഹീഹാണ്. ഒരാൾ സുബഹി നമസ്കരിച്ച് താൻ നിസ്കരിച്ചെടുത്ത് ദിക്റിൽ കഴിച്ചു കൂട്ടുകയും അങ്ങനെ സൂര്യൻ ഉദിച്ച് ഒരു പിന്നെ ഉദിച്ചുയർന്നതിന് ശേഷം പിന്നെ ഒരാൾ 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയാൾക്ക് സമ്പൂർണമായ ഹജ്ജാണ് എന്നറിയിക്കുന്ന ഹദീസ്, അത് സഹീഹായ ഹദീസാണ്. ദുഹയും ഇഷ്റാഖും ഒക്കെ ഒരു നിസ്കാരമാണ്, പക്ഷേ ഈ പ്രത്യേകതയിൽ ദുഹ അതിന്റെ ആദ്യ സമയത്ത് നിസ്കരിക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഇഷ്റാഖ്. സഹീഹായ ഹദീസുകൾ നമുക്ക് മിസ്സായിട്ടുണ്ടോ അല്ലേ, അതല്ല ചോദ്യം. അതൊരിക്കലും ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അള്ളാഹു പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ദിക്റിനെ നാമാണ് അവതരിപ്പിച്ചത്. ഖുർആനും അതേപോലെ തന്നെ ഹദീസും ഒക്കെ ആകുന്ന ദിക്റിനെ നാമാണ് അവതരിപ്പിച്ചത്. അതിനെ നാം സംരക്ഷിക്കുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. വദ്കുർ നമാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാത്തില്ലാ വൽ ഹിക്മ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, നിങ്ങളുടെ വീടുകളിൽ പാരായണം ചെയ്യപ്പെടുന്ന അള്ളാഹുവിന്റെ ആയത്തുകളെയും ഹിക്മത്തിനെയും നിങ്ങൾ പഠിക്കുക എന്ന്. എന്താ ആയത്തുകൾ? വിശുദ്ധ ഖുർആനാണ്. എന്താ ഹിക്മത്ത്? അത് സുന്നത്താണ്. അപ്പൊ ഖുർആനും സുന്നത്തും ഇവ്വിധം ദിക്ർ ചെയ്ത് പഠിച്ച് അത് സംരക്ഷിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സഹീഹായ ഹദീസുകൾ നഷ്ടപ്പെടുക എന്നുള്ളതില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഹദീസുകളെ സംരക്ഷിക്കുന്ന കഴിവുള്ള കേൾപ്പുള്ള അനുഗ്രഹീതരായ പണ്ഡിതന്മാരെയാണ് ഇവിടെ ഈ ലോകത്ത് സംഭാവന ചെയ്തത്. അതിന്റെ ഒരു ചരിത്രം ഞാൻ സംക്ഷിപ്തമായിട്ട് പറയാം. കാരണം ഈ വിഷയം സഹോദരൻ ചോദിച്ചത് ഒരു പ്രധാനപ്പെട്ട പിന്നെ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ അതിന്റെ ബേസിൽ നിന്നിട്ടാണ്. ഇങ്ങനെ ഒരു വിഷയമുണ്ട്. റസൂലുള്ളാഹിന്റെ ഹദീസിനെ സഹാബികൾ മനപ്പാടാക്കി, അവർ പ്രയോഗവൽക്കരിച്ച് ജീവിതത്തിൽ പകർത്തിയാണ് ഹദീസുകൾ എന്ത് ചെയ്ത് അവർ പ്രചരിപ്പിച്ചത്. ഖുർആൻ എഴുതി സൂക്ഷിച്ചു. എഴുതി സൂക്ഷിച്ച ഖുർആൻ അത് അതിൽ കലർപ്പ് വരരുത്, ഖുർആൻ അല്ലാത്തത് കലരരുത് എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? ഹദീസ് എഴുതുന്നതിനെ വിരോധിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ കാലത്ത് പറഞ്ഞിരുന്നു, ലാ തക്തുബു അന്നി ഗൈറൽ ഖുർആൻ, ഖുർആൻ അല്ലാത്തത് നിങ്ങൾ എന്നെ തൊട്ട് എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞു. ഖുർആൻ എഴുതിയിരുന്നത് എന്തിന്? ഖുർആൻ എഴുതി സൂക്ഷിക്കപ്പെടുന്നു. എന്നാൽ ഖുർആൻ അല്ലാത്തതോ സുന്നത്ത് റസൂലുള്ളാഹിയിൽ നിന്ന് കേട്ടിട്ട് അത് ജീവിതത്തിൽ പകർത്തിയിട്ട് പിൽക്കാലത്തെ കൈമാറാനുള്ളതാണ്. അതങ്ങനെയും സഹാബികൾ സംരക്ഷിച്ചു. ഖുർആൻ സംരക്ഷിക്കപ്പെട്ടതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച നാളിൽ തന്നെ ഹിജ്റയുടെ 7-ന് ശേഷം, ഹിജ്റയുടെ 7-ന് ശേഷം എന്ന് പറയാൻ കാരണം റസൂലുള്ള ഹദീസ് എഴുതാൻ കൊടുക്കുന്നത്, അനുവാദം കൊടുക്കുന്നത് അബ്ദുല്ലാഹി ഇബ്നു അംറു ബിൻ ആസിനാണ്. അബ്ദുല്ലാഹി ഇബ്നു അംറു ബിൻ ആസ് ഇസ്ലാം സ്വീകരിക്കുന്നത് ഹിജ്റയുടെ 7-ലാണ്. അബ്ദുല്ലാഹി ഇബ്നു അംറു റളിയല്ലാഹു അൻഹു എഴുതാൻ തുടങ്ങി, ഹദീസ് എഴുതിയേക്കാൻ തുടങ്ങി. അപ്പൊ ഖുറൈശികൾ തടഞ്ഞ് റസൂൽ ദേഷ്യപ്പെടുമ്പോഴും തൃപ്തിയിലൊക്കെ സംസാരിക്കും, നിങ്ങൾ ഇത് എഴുതിയെന്ന് വെച്ചപ്പോ അദ്ദേഹം എഴുതാതെ തരുത്. അപ്പൊ റസൂൽ അബ്ദുല്ലാഹി ഇബ്നു അംറു റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, ഉക്തുബ് എഴുതിക്കോ. തന്റെ വായയിലേക്ക് ചൂണ്ടി റസൂലുള്ള പറഞ്ഞു, ഫൈനഹു ലാ യഖ്റുജു മിൻഹു ഇല്ലൽ ഹഖ്, ഈ വായയിൽ നിന്ന് സത്യമല്ലാതെ ഒന്നും വരൂല, അതുകൊണ്ട് എഴുതാൻ പറഞ്ഞു. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു സുന്നത്തുകളെ എഴുതി ഇബ്നു അബ്ബാസിൽ നിന്ന്, ഇബ്നു അംറു ബിൻ ആസിൽ നിന്ന്, അബ്ദുല്ലാഹി ഇബ്നു അംറു ബിൻ ആസിൽ നിന്ന് പിന്നെ ഇമാം സഹാബിയായ അബൂ സബറ ഹദീസുകൾ എഴുതി, അതേപോലെ തന്നെ സമുറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു ഹദീസുകൾ എഴുതി, തന്റെ മക്കൾക്കുള്ള വസീയത്തായിട്ട് ഹദീസുകളാണ് എഴുതിയത്. ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു തആല ഹദീസിനെ എഴുതി, ഹജ്ജിന്റെ വിഷയത്തിലുള്ള ഹദീസ് ജാബിറിന്റെ വിശാലമായിട്ടുള്ള ഹദീസാണ്, അത് അദ്ദേഹം എഴുതിയതാണ്. ഇത് സഹാബികളുടെ കാലഘട്ടത്തിൽ. എന്നാൽ സഹാബികളുടെ കാലം, സഹാബികളല്ലാത്തവർ ഹദീസ് ക്രോഡീകരിച്ചതിന്റെ ചരിത്രം, അബ്ദുൽ അസീസ് ബിൻ മർവാൻ ഈജിപ്തിന്റെ ഗവർണറായിരുന്ന കാലഘട്ടത്തിൽ അമവി ഖിലാഫത്തിൽ ഒരു ഗവർണറാണ് അബ്ദുൽ അസീസ് ബിൻ മർവാൻ. അബ്ദുൽ അസീസ് ബിൻ മർവാൻ എന്നാണ് ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ വാപ്പ. മർവാൻ ബിൻ ഹക്കം അമവി ഭരണാധികാരിയാണ്. മുആവിയ, മുആവിയ സാനി, പിന്നെ യസീദ്, പിന്നെ മർവാൻ മർവാൻ ഇബ്നുൽ ഹക്കം, മർവാനു ശേഷം അബ്ദുൽ മലിക് ഇബ്നു മർവാൻ, പിന്നെ അബ്ദുൽ മലിക്കിന്റെ മക്കൾ അതിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് വേറൊരു വ്യക്തി ഇടയിൽ വരുന്നത്. ഈ അബ്ദുൽ മലിക് ഇബ്നു മർവാന്റെ സഹോദരനാണ് അബ്ദുൽ അസീസ്. മർവാൻ എന്ന ഭരണാധികാരിയുടെ രണ്ട് മക്കളാണ് അബ്ദുൽ മലിക്കും അബ്ദുൽ അസീസും. അബ്ദുൽ മലിക് ഖലീഫയായി, അബ്ദുൽ അസീസ് ഈജിപ്തിന്റെ ഗവർണറായി. ഈ അബ്ദുൽ അസീസ് ഈജിപ്തിന്റെ ഗവർണറായപ്പോ ഖുസൈർ ഇബ്നു മുറയോട്, അദ്ദേഹം താബിഈ പണ്ഡിതനാണ്, അബ്ദുൽ അസീസ് ഇബ്നു മർവാൻ 80 മരിക്കുന്നത്, അപ്പൊ അദ്ദേഹം 80 മരിക്കുന്നതിന് മുമ്പ് ഖുസൈർ ഇബ്നു മുറയോട് ഹദീസ് ക്രോഡീകരിക്കാൻ വേണ്ടിട്ട് കൽപ്പിച്ചു. പക്ഷെ ആ ക്രോഡീകരണം തുടങ്ങുന്നതിന് മുമ്പ് അബ്ദുൽ അസീസ് ഇബ്നു മർവാൻ മരിച്ചു. ഖുസൈർ ഇബ്നു മുറക്ക് തന്റെ ദൗത്യം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. പക്ഷേ അബ്ദുൽ അസീസ് ഇബ്നു മർവാന്റെ മകനാണ് ആര്? ഉമർ ബിൻ അബ്ദുൽ അസീസ്. ആരെ ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ്? ചരിത്രം അഞ്ചാം ഖലീഫ എന്ന് വിളിക്കുന്ന അമവി ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന സാത്വികൻ. അദ്ദേഹം ഭരണമേറ്റെടുത്തപ്പോൾ അദ്ദേഹം മദീനയിലെ തന്റെ ഗവർണറായ മുഹമ്മദ് ബിനു അബൂബക്കർ ഇബിന് ഹസം എന്ന് പറയുന്ന അബൂബക്കർ ബിൻ മുഹമ്മദ് ബിൻ ഹസം എന്ന് പറയുന്ന ഗവർണർക്ക് എഴുത്തെഴുതി, അബൂബക്കർ നിങ്ങൾ ആയിഷയുടെ ശിഷ്യന്മാരായ, ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷയുടെ ശിഷ്യന്മാരായ രണ്ടുപേരുണ്ട്. ഒന്ന് അൽ ഖാസിം ഇബ്നു മുഹമ്മദും മറ്റൊന്ന് അംറ ബിൻത് അബ്ദുറഹ്മാൻ. അംറ പെണ്ണ മഹദിയാണ്. അവർ ആയിഷയുടെ അടുക്കൽ ജീവിച്ച് പഠിച്ചു വളർന്ന മഹദിയാണ്. പിന്നെ അൽ ഖാസിം ഇബ്നു മുഹമ്മദ് ആയിഷ റളിയല്ലാഹുവിന്റെ സഹോദരൻ മുഹമ്മദിന്റെ മകനാണ്. ആയിഷ അവർ ഖാസിമിന്റെ അമ്മായിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പൊ അമ്മായിൽ നിന്നും ദീൻ പഠിച്ച ആളാണ് ആര്? ഖാസിം. അപ്പൊ ഖാസിമിൽ നിന്നും അംറയിൽ നിന്നും ഹദീസുകൾ രേഖപ്പെടുത്താൻ വേണ്ടിട്ട് എന്ത് ചെയ്ത്? ഉമർ ബിൻ അബ്ദുൽ അസീസ് ഇദ്ദേഹത്തോട്, മുഹമ്മദ് ഇബ്നു ഹസമിനോട്, അബൂബക്കർ ഇബ്നു ഹസമിനോട് കൽപ്പന നൽകി. അങ്ങനെ അബൂബക്കർ ഇബ്നു ഹസം ഹദീസ് ക്രോഡീകരിച്ചു ഇവർ രണ്ടുപേരിൽ നിന്നും. ആയിഷയിൽ നിന്നുള്ള റിവായത്തുകളാണ് യഥാർത്ഥത്തിൽ ആ ക്രോഡീകരിക്കപ്പെട്ടത്, അത് മദീനയിൽ വെച്ച് മാത്രം. ഇതോടൊപ്പം ഉമർ ബിൻ അബ്ദുൽ അസീസ് ഇമാം ഇബ്നു ഷിഹാബിന് സുഹ്രിയെ ഏർപ്പാടാക്കിയിട്ട് എന്ത് ചെയ്തു? ഇതര മുസ്ലിം നാടുകളിൽ നിന്ന് ഹദീസുകളെ ക്രോഡീകരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇമാം ഇബ്നു ഷിഹാബും എന്ത് ചെയ്ത്? ഹദീസുകളെ ക്രോഡീകരിച്ചു. ഇത് 1st century അവസാനത്തിലും 2nd century തുടക്കത്തിലായിട്ട് നടന്നതാണ്. 2nd century തുടക്കത്തിൽ 1st century ഒടുവിലായിട്ട് നടന്നതാണ് ഈ ക്രോഡീകരണം. 2nd century പുലർന്ന് നാളുകൾ അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെ തലസ്ഥാന നഗരികളിൽ പല മഹാന്മാരും എഴുന്നേറ്റ് നിന്ന്. നമ്മൾ നേരത്തെ ഫിഖ്ഹിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഫിഖ്ഹിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് രാഷ്ട്രത്തിൽ കുറെ തലസ്ഥാന നഗരികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇതേപോലെ ഹദീസ് ക്രോഡീകരണത്തിലും കുറെ തലസ്ഥാന നഗരികൾ ഉണ്ടായി പിറന്ന്. അങ്ങനെ മക്കയിൽ അബ്ദുൽ അസീസ് ഇബ്നു ജുറൈജും അതേപോലെ മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖും സുഫിയാൻ ഇബ്നു ഉയൈനയും ഹദീസ് ക്രോഡീകരിച്ച പണ്ഡിതന്മാരാണ്. മദീനയിൽ സയ്യിദ് ഇബ്നു അബി അറൂബയും ഇമാം മാലിക് ഇബ്നു അനസും ഹദീസ് ക്രോഡീകരിച്ച പണ്ഡിതന്മാരാണ്. ഇതേപോലെ അബു അംറുൽ ഔസാനി സിറിയയിൽ, ഖുറാസാനിൽ അബ്ദുല്ലാ ഇബ്നുൽ മുബാറക്, ബസറയിൽ ഹമ്മാദ് ഇബ്നു സലമ, അതേപോലെ പിന്നെ ഇറാഖിൽ പിന്നെ കൂഫയിൽ ഹജ്ജാജ് ഇബ്നു ശുഅബത്ത് ഇബ്നുൽ ഹജ്ജാജ്, ശുഅബത്ത് ഇബ്നുൽ ഹജ്ജാജ്, സുഫിയാനു സൗരി, വാസത്തിൽ ജരീർ ഇബ്നു അബ്ദുൽ ഹമീദ്, ലയിൽ ഹുസൈം ഇബ്നു ബഷീർ, ഇവരൊക്കെ ഹദീസ് ക്രോഡീകരിച്ച 2nd century പ്രഗത്ഭരായ ഹദീസ് ക്രോഡീകരണ പണ്ഡിതന്മാരാണ്. ഏതെങ്കിലും ഒരു നാട്ടിലല്ല, പിന്നെയോ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഹദീസിന്റെ വിഷയത്തിൽ തലസ്ഥാന നഗരികളാണ് തുറന്നത്. ആ നഗരികളിലെ ഹദീസ് ക്രോഡീകരിച്ച പണ്ഡിതന്മാരാണ്. ഇവരെന്ത് ചെയ്തു? ഹദീസ് ക്രോഡീകരണം നടത്തി. അങ്ങനെ ഹദീസ് ക്രോഡീകരണം വിപുലപ്പെട്ടു. 3rd century പിറന്നപ്പോൾ ഹദീസ് ക്രോഡീകരണത്തിന്റെ സുവർണ യുഗമാണ്, സുവർണ കാലഘട്ടമാണ് പിറന്നത്. എന്തുകൊണ്ടാണ് 3rd century ഹദീസ് ക്രോഡീകരണത്തിന്റെ സുവർണ നൂറ്റാണ്ട് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാ? ഉണ്ടോ ഇതുപോലുള്ള മഹത്തുക്കൾ ജീവിച്ച ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ 3rd century? അതേപോലെ തന്നെ ഇമാം മുസദ്ദദ് ഇബ്നു മുസർഹദ് 3rd century, ഉസ്മാൻ ഇബ്നു അബീ ശൈബ 3rd century, ഇവരൊക്കെ ആദ്യ കാലഘട്ടം 3rd century തുടക്കക്കാർ. 3rd century ഒടുക്കക്കാരായിട്ടുള്ളവർ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, അബൂദാവൂദ്, തുർമുദി, ഇബ്നു മാജ, നസായി. നസായി 3rd century ഒടുവിലും 4th century തുടക്കത്തിലാണ്, 306 നസായിയുടെ മരണം. 306 അപ്പോ അദ്ദേഹം പിന്നെന്തുണ്ട്, 4th century കുറച്ചു പോയിട്ടുണ്ട് എങ്കിലും 3rd century ഹദീസ് ക്രോഡീകരണത്തിലെ പ്രഗത്ഭരാണ്. പിന്നെ 4th century പിറന്ന്, 4th century അയിമത്തുകൾ ഇതേപോലെ തന്നെ ഹദീസ് ക്രോഡീകരണത്തിൽ ഇബിൻ ഹിബ്ബാൻ, അതേപോലെ തന്നെ പിന്നെ ഇമാം അത്തഹാവി, അതേപോലെ തന്നെ ഇമാം തഹാവിയെ പോലുള്ള ഇബ്നു ഹിബ്ബാനെ പോലുള്ള പിന്നെ അയിമത്തുകൾ നാലാം നൂറ്റാണ്ടിൽ ഹദീസ് ക്രോഡീകരണത്തിൽ. അഞ്ചാം നൂറ്റാണ്ടിൽ ഇമാം ഹാക്കിം, ഇമാം ഹാക്കിം അഞ്ചാം നൂറ്റാണ്ടിലേക്ക് ജീവിച്ച പണ്ഡിതനാണ്. ഏതായാലും ഈ കാലഘട്ടങ്ങളിൽ അയിമത്തുകൾ ജീവിച്ചു, അവരെ ഹദീസ് ക്രോഡീകരണത്തെ ഇവിധം പൂർത്തീകരിച്ചു. ഇവരെന്തെങ്കിലും നിസ്സാരന്മാരല്ല. പിന്നെയോ ഹദീസുകൾ അന്വേഷിച്ച് അവർ അത് തേടിപ്പിടിച്ച് അവർ അതിനെ ക്രോഡീകരിക്കുകയും ഗ്രന്ഥങ്ങളിലാക്കുകയും ചെയ്തു. പലരും പല ശൈലികളിലൂടെയാണ് ക്രോഡീകരണം പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിൽ പിന്നെ ഈ ശ്രമങ്ങൾ ഉണ്ടല്ല ഹദീസിന്റെ വിഷയത്തിലുള്ള പഠനങ്ങളും കാര്യങ്ങളും, അത് തുടർന്നു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഹാഫിളു സുയൂത്തി, ജലാലുദ്ദീൻ ഹാഫിളു സുയൂത്തി, അദ്ദേഹം മരണപ്പെടുന്നത് 1911 ജലാലുദ്ദീൻ സുയൂത്തി 1911 മരണപ്പെടുന്നത്. ജലാലുദ്ദീൻ സുയൂത്തി വരെയുള്ള ആ കാലഘട്ടം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അയിമത്തുകൾ ജീവിച്ചത് ഹദീസിന് വേണ്ടിയാണ്. അപ്പോ നമുക്ക് സഹിഹായത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരാൾ പിൽക്കാലത്ത് വന്നിട്ട് കുറെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചരിത്രങ്ങളെ മുഴുവൻ തമസ്കരിക്കണം. എന്നിട്ട് കണ്ണു ചിമ്മി പാല് കുടിക്കുന്ന പൂച്ചയുടെ റോളി അയാൾ വിഷയം പറയണം. അപ്പൊ കുറെ വീണുപോയി എന്ന് അയാൾക്ക് പറയാം. പക്ഷേ ചരിത്രം ഇത് ഇവിധം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും സഹിഹായതൊക്കെ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ചരിത്രം ഇസ്ലാമിന് പരിചയമല്ല. ആ ഹാഫിളു സുയൂത്തിക്ക് ശേഷം, ഹാഫിളു സുയൂത്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കാലശേഷം പിന്നീട് ഹദീസ് വിജ്ഞാനത്തിന്റെ വിഷയത്തിൽ ചില ഒരു എന്താ പറയാ, ആ മുമ്പുണ്ടായിരുന്നതായ ഒരു പഠന രീതി അല്ലെങ്കിൽ രീതി നിലവിലുണ്ടായിട്ടില്ല. അതിൽ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പിൽക്കാലത്തുള്ള സേവനം അതാണ് ഏറ്റവും വിലപ്പെട്ടത്. ചില ഹദീസ് പണ്ഡിതന്മാരൊക്കെ നിലനിന്നിരുന്നുവെങ്കിലും, പ്രത്യേകിച്ച് അഹ്ലുൽ ഹദീസിന്റെ പണ്ഡിതന്മാർ ഇന്ത്യ ഭൂഖണ്ഡത്തിൽ എന്ന പോലെ നിലനിന്നിട്ടുണ്ടെങ്കിലും, അതിനു മുമ്പുള്ള ഹാഫിളു സുയൂത്തിക്ക് മുമ്പുള്ളതായ ആ സജീവത ഹാഫിളു സുയൂത്തിക്ക് ശേഷം സജീവമായിട്ട് ഉണ്ടായിട്ടില്ല. ആ സജീവത തിരിച്ചു വന്നത് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ നവജാഗരണ പ്രവർത്തനം, ഹദീസിന്റെ വിഷയത്തിലുള്ള അദ്ദേഹത്തിന്റെ ഈ സജീവമായിട്ടുള്ള പങ്കാളിത്തവും അദ്ദേഹത്തിന്റെ ആ സേവനവുമാണ് എന്നുള്ളതാണ്. ഏതായാലും അതാണ് ഒരു ചരിത്രപരമായിട്ട് മനസ്സിലാക്കാനുള്ളത്. കാരണം ഈ ഒരു ചോദ്യം അത് ഈ ചരിത്രത്തെ യഥാവിധം മനസ്സിലാക്കാത്തതിന്റെ പേരിൽ ചിലർ ഉയർത്തിവിടുന്നതാണ്. അതിനാലാണ് ഞാനിത് പറഞ്ഞത്. ജസാക്കുമുള്ള ഖൈറൻ, നേരം അതിക്രമിച്ച് നിർത്താണ്. കേട്ടതിൽ അള്ളാഹു സുബ്ഹാനഹു നമുക്ക് പിന്നെ അനുഗ്രഹം ചൊരിയട്ടെ. നമ്മൾ നല്ല തെറ്റും വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു പൊറുക്കട്ടെ. അള്ളാഹു ഈ ദീനിൽ നമുക്ക് പാണ്ഡിത്യം അധികരിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു ഈ പുണ്യത്തിന്റെ വേദിയിൽ നമ്മൾ ഒന്നിപ്പിച്ചു കൂട്ടിയതുപോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പഠിക്കാൻ അള്ളാഹു നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ, ഈ ഹദീസ് പറഞ്ഞ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗരാജ്യത്തിൽ ഒന്നിക്കാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ ബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഇൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.